السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين محمد وعلى آله وأصحابه أجمعين. أما بعد، إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. يا أيها الذين آمنوا توبوا إلى الله توبة نصوحا، عسى ربكم أن يكفر عنكم سيئاتكم ويدخلكم جنات تجري من تحتها الأنهار يوم لا يخزي الله النبي والذين آمنوا. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ എല്ലാ വിധിവിലക്കുകളും മാനിച്ചുകൊണ്ട് തഖ്വ കൈവിടാതെ ജീവിക്കാൻ ശ്രമിക്കണേ എന്ന വസീയത്ത് ഞാനിവിടെ ആവർത്തിക്കുകയാണ്. പരിശുദ്ധ റമദാൻ, അതിൻ്റെ പുണ്യമേറിയ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അശ്രദ്ധയും അലംഭാവവും വിട്ട് ജാഗ്രതയും ഉത്സാഹവും കാണിക്കേണ്ട ഒരു മാസമാണിത്. റമദാനിൻ്റെ ഓരോ മിനിറ്റും നമ്മുടെ നന്മയുടെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തുവാനുള്ള ജാഗ്രത നമുക്കുണ്ടാകണം. അതിനുള്ള ആസൂത്രണം അഥവാ പ്ലാനിംഗ് നമുക്കുണ്ടായിരിക്കണം. ഞാനൊക്കെ വിചാരിച്ചിരുന്നു അങ്ങ് കഴിഞ്ഞുപോയി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല. എങ്ങനെ നാം റമദാനിനെ ഉപയോഗപ്പെടുത്തണം എന്ന് ഓരോരുത്തരും അവനവൻ്റെ ജോലിക്കും സമയത്തിനും സന്ദർഭത്തിനും ഒക്കെ അനുസരിച്ച് ചിട്ടപ്പെടുത്തി സൽക്കർമ്മങ്ങൾ നഷ്ടപ്പെടാതെ ഈ മാസത്തെ ഉപയോഗിക്കണം. എല്ലാ മാസവും നടക്കുന്ന കച്ചവടവും എല്ലാ മാസവും നടക്കുന്ന ജോലിയും ഒക്കെ അങ്ങനെ തന്നെ നടക്കുകയും വേണം, റമദാനിലെ പുണ്യം കിട്ടുകയും വേണം എന്ന് വിചാരിച്ചാൽ നടക്കൂല. ചില ജോലികളൊക്കെ മാറ്റിവെച്ചും ചില ലാഭങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ചും ചില സുഖങ്ങളൊക്കെ ഒഴിവാക്കിയും കൊണ്ടല്ലാതെ ഒരിക്കലും തന്നെ പുണ്യം പ്രവർത്തിക്കാനോ നന്മകൾ നേടിയെടുക്കാനോ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു പ്ലാനിംഗ് ഓരോരുത്തരും ഉണ്ടാക്കണം. എന്റെ ജോലി എന്താണ്, എനിക്കെങ്ങനെ അഞ്ചു നേരം റമദാനിലെ ജമാഅത്ത് ഒട്ടും നഷ്ടപ്പെടാതെ എനിക്ക് നിസ്കരിക്കാൻ പള്ളിയിലെത്താൻ പറ്റും, എനിക്ക് ഈ മാസം എത്ര സദഖ ചെയ്യാൻ പറ്റും, എനിക്ക് ഈ മാസം എന്തൊക്കെ നന്മകൾ ആളുകൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും, എത്ര നോമ്പുകാരെ എനിക്ക് നോമ്പ് തുറപ്പിക്കാൻ കഴിയും, ഇതൊക്കെ നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മളറിയാതെ റമദാൻ കടന്നുപോകും. ഈ സന്ദർഭത്തിൽ എനിക്ക് പ്രധാനമായി ഓർമ്മപ്പെടുത്താനുള്ള കാര്യം, നിഷ്കളങ്കമായ തൗബയിലേക്ക് നമ്മൾ വരേണ്ട ഒരു മാസമാണിത്. കാത്തുനിൽക്കാതെ വേഗം കടന്നു വരേണ്ട ഒരു കാര്യമാണ് തൗബ. തൗബ എന്ന് പറയുന്നത് മടക്കം എന്നാണ് അതിന്റെ അർത്ഥം. എന്തിൽ നിന്നുള്ള മടക്കം, എന്തിലേക്കുള്ള മടക്കം, അത് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹുവിന് വിരോധമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് മടങ്ങി അള്ളാഹുവിനെ അനുസരിക്കുന്നതിലേക്ക് നമ്മൾ തിരിച്ചു വരിക, അതാണ് തൗബ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന് വിരോധമായിട്ടുള്ള കാര്യങ്ങൾ, തെറ്റുകൾ നമ്മുടെ ഭാഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ആ തെറ്റുകളിൽ നിന്ന് ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങി അള്ളാഹുവിനെ അനുസരിക്കുന്നതിലേക്കും പുണ്യകർമ്മങ്ങളിലേക്കും വരാനുള്ള ഒരു പ്രത്യേക സന്ദർഭമാണ് യഥാർത്ഥത്തിൽ ഇത്. റമദാനിൽ മാത്രമുള്ള കാര്യമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിവസവും നമ്മോട് തൗബ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നബിയുടെ പതിവ് അതായിരുന്നു, യാ അയ്യുഹ നാസ് തൂബു ഇലല്ലാഹി, അല്ലാ ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുവിൻ, വസ്തഗ്ഫിറുഹു അവനോട് നിങ്ങൾ പൊറുക്കലിനെ തേടുവീൻ, ഫൈന്നി അതൂബു ഫിൽ യൗമി മിഅത്ത മറ, ഞാൻ ഒരു ദിവസത്തിൽ നൂറോളം തവണ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാറുണ്ട്. അപ്പൊ നോക്കൂ, നിങ്ങൾ തെറ്റുകളും കുറ്റങ്ങളും സംഭവിക്കാതെ അള്ളാഹു പ്രത്യേകം കാത്തുരക്ഷിച്ചിട്ടുള്ള ആളാണ് ആര്? റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതെന്നാണ് മഅസൂം എന്ന് പറയുന്നത്. മഅസൂം എന്ന അർത്ഥം എന്താ? പാപസുരക്ഷിതൻ എന്ന് മലയാളത്തിൽ അർത്ഥം പറയാറുണ്ട്. പാപങ്ങൾ സംഭവിക്കുന്നതിൽ നിന്നും അള്ളാഹുവിന്റെ പ്രത്യേക പ്രൊട്ടക്ഷൻ ഉള്ള ആള്. നമുക്ക് അങ്ങനെയുള്ള പ്രൊട്ടക്ഷൻ ഉണ്ടോ? ഇല്ല. നമ്മൾ അറിയാതെ പാപങ്ങളിൽ വീണുപോകും. എന്നാൽ അള്ളാഹുവിന്റെ റസൂല് പ്രത്യേക സംരക്ഷണം തന്നെ പാപങ്ങളിൽ നിന്നും അള്ളാഹു നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ള റസൂല് പറയാണ്, ഞാൻ തന്നെ ഒരു ദിവസം നൂറോളം തവണ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാറുണ്ട്. അവിടുന്ന് ഒരു സദസ്സിൽ വന്നാൽ ഞങ്ങൾ എണ്ണിക്കണക്കാക്കാറുണ്ടായിരുന്നു. റസൂല് എല്ലങ്ങനെ പറയും, റബ്ബിഗ്ഫിർലീ വതുബ് അലയ്യ ഇന്നക അന്ത തവ്വാബുർ റഹീം, എന്റെ റബ്ബേ എനിക്ക് നീ പൊറുത്തു തരണേ, എന്റെ മടക്കം സ്വീകരിക്കണേ, മടക്കം സ്വീകരിക്കുന്നവരും കരുണാനിധിയുമല്ലോ നീ എന്ന് റസൂൽ, റബ്ബിഗ്ഫിർലീ വതുബ് അലയ്യ ഇന്നക അന്ത തവ്വാബുർ റഹീം. അവൻ നമുക്ക് വലിയ ചെലവൊന്നുമില്ലല്ലോ. അസ്തഗ്ഫിറുല്ലാ അതൂബ് ഇലൈക് ഇത് പറയാൻ വലിയ മുടക്കുണ്ടോ? എത്രയോ ഒഴിഞ്ഞ സമയങ്ങളില്ലേ. അസ്തഗ്ഫിറുല്ലാ, ഞാൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നു. വഅതൂബ് ഇലൈ, അവനിലേക്ക് ഞാൻ ഖേദിച്ചു മടങ്ങുന്നു. അപ്പൊ അത് ഇസ്തിഗ്ഫാർ നമുക്ക് ആവശ്യമാണ്. കാരണം പാപമോചനം കിട്ടിയാലല്ലാതെ, മഗ്ഫിറത്ത് എന്ന് അതിന് അറബി പറയാം, മഗ്ഫിറത്ത് കിട്ടിയാലല്ലാതെ നമുക്ക് സ്വർഗത്ത് കടക്കാൻ പറ്റൂല. പാപത്തിന്റെ കറകളുള്ള ഒരാളെയും സ്വർഗത്തിൽ അള്ളാഹു പ്രവേശിപ്പിക്കൂല. ആ പാപത്തിന്റെ കറകളിൽ നിന്നും അള്ളാഹു അവനെ കഴുകി ശുദ്ധിയാക്കിയിട്ട് മാത്രമേ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുള്ളൂ. അതുകൊണ്ട് പാപമോചനം ലഭിക്കാൻ വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. നോമ്പുകാലത്ത് പട്ടിണി കടന്ന് കോട്ടാ വിട്ട് പള്ളിയിൽ വന്ന് കടന്ന ഹോൾസെയിലായിട്ടങ്ങ് പൊറുക്കും എന്ന് വിചാരിക്കരുത്. നമ്മൾ നോമ്പെടുക്കുന്നതോടൊപ്പം, ഇബാദത്തുകൾ ചെയ്യുന്നതോടൊപ്പം ഈ മാസത്തിൽ നമ്മുടെ പ്രാർത്ഥനയിൽ വലിയൊരു പങ്കും, നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ മാപ്പാക്കി കിട്ടാൻ വേണ്ടിയായിരിക്കണം. കാരണം അത്രമാത്രം തിന്മകൾ നിറഞ്ഞ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു തിന്മയും ചെയ്യരുത്, ഒരു തിന്മയിലും അകപ്പെടരുത് എന്ന് വിചാരിക്കുന്നവർ പോലും അറിയാതെ തിന്മകളിൽ വീണുപോകുന്ന സാഹചര്യമാണ് ലോകത്തുള്ളത്. അത് ഇന്നത്തെക്കാൾ നാളെ, നാളത്തെക്കാൾ മറ്റന്നാൾ, ഇങ്ങനെ കാലം മോശമായി മോശമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഓരോ ദിവസം ചെല്ലും തോറും നമ്മുടെ ജാഗ്രതയും ശ്രദ്ധയും കൂടുതൽ വേണം. കാരണം നമ്മൾ വിചാരിക്കാതെ നമ്മൾ തെറ്റിലേക്ക് വീണുപോകും. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, ഈ ഉമ്മത്തിന്റെ ഭാവിയെ പറ്റി പറഞ്ഞിടത്ത്, യഅതി അലന്നാസി സമാൻ, ജനങ്ങൾക്ക് ഒരു കാലം വരാനിരിക്കുന്നു. ആ കുട്ടികൾ കേട്ടോ, വർത്തമാനം പറയാം, ഇവിടെ വന്നിരിക്കും. യഅതി അലന്നാസി സമാൻ, ജനങ്ങൾക്കൊരു കാലം വരും. അസ്സാബിറു അലാ ദീനിഹി, അന്ന് മതത്തിൽ ക്ഷമിച്ചു നിൽക്കുന്നവൻ, കൽ ഖാബിദി അലൽ ജംരി, തീക്കട്ട ഉള്ളൻ കയ്യിൽ പിടിച്ചവനെ പോലെയായിരിക്കും. എന്താ അവസ്ഥ? തീക്കട്ട കയ്യിൽ പിടിച്ചു വെക്കാൻ പറ്റുമോ? എത്ര പൈസ തരാന്ന് പറഞ്ഞാലും പിടിക്കാൻ പറ്റുമോ? അറിയാതെ വിട്ടുപോകും. ഇതുപോലെ ദീനിൽ ഉറച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്നവർ അവർ തന്നെ നിനച്ചിരിക്കാതെ ദീൻ അവരെ കൈവിട്ടുപോകുന്ന, ദീനിൽ നിന്ന് തെറിച്ചു പോകുന്ന സമ്മർദ്ദങ്ങൾ ഉണ്ടാകും. അങ്ങനത്തെ കാലമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഹലാലായ നിലക്ക് മാത്രം സമ്പാദിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു കച്ചവടക്കാരൻ, ഒരു ബിസിനസ്സുകാരൻ ഇന്ന് ഏറെ സമ്മർദ്ദങ്ങൾക്കാണ്. എല്ലാ കച്ചവടക്കാരനെ കളിയാക്കും, പൊട്ട നീയല്ല ഇതിനൊക്കെ നിൽക്കോ, അങ്ങനെ അറാമു ഹലാലെന്നൊക്കെ ഈ കാലത്ത് പൈസ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ് എന്നും പരിഹാസം അയാൾ കേട്ടുകൊണ്ടിരിക്കും അല്ലേ. ആ നീ അങ്ങനെ ചെയ്തോ, നിനക്ക് അങ്ങനെ വേണം, നഷ്ടം നഷ്ടം വരട്ടെ നിനക്ക് എന്ന് പറയാനാ. നമ്മൾ ഒന്നും നോക്കാറില്ല, കൊത്തത്തിലോ കുറച്ച് നോക്കുക, ബാക്കിയൊക്കെ അങ്ങ് വിടുക എന്നല്ലാതെ. അങ്ങനെ ഹറാമും ഹലാലും പരിഗണിക്കാത്തൊരു കാലം. യഅതി അലന്നാസി സമാൻ, ജനങ്ങളിൽ ഒരു കാലം വരും. ലാ യുബാലിൽ മർഉ മാ അഖദ മിൻഹു, അന്ന് മനുഷ്യൻ പരിഗണിക്കുകയില്ല, വില കൊടുക്കുകയില്ല താൻ സ്വീകരിക്കുന്നത്. അമിനൽ ഹലാൽ അമിനൽ ഹറാം, താൻ എടുക്കുന്ന പൈസ, താൻ കഴിക്കുന്ന ഭക്ഷണം അത് ഹലാലാണോ ഹറാമാണോ എന്ന് പരിഗണിക്കാത്ത ഒരു കാലം ജനങ്ങൾക്ക് വരാനിരിക്കുന്നു. ഇന്ന് ആ കാലത്തേക്കാണ് നമ്മൾ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഹറാമായ നിലക്ക് ഒരു പൈസയും ഞാൻ തിന്നുകയില്ല, എന്റെ മക്കളെ ഞാൻ തീറ്റുകയില്ല, അങ്ങനെ ഹറാമിൽ സമ്പാദിച്ചിട്ട് കുറെ സദക്ക കൊടുത്തിട്ട് രക്ഷപ്പെടാൻ എനിക്ക് ആഗ്രഹമല്ല. ഹലാലിന് സമ്പാദിച്ച് അത് 100 കിട്ടുന്നതിന് പകരം 10 കിട്ടിയാലും എനിക്കത് മതി, അതിലാണ് ബർക്കത്ത് എന്ന് വിചാരിച്ച് ഉറച്ച് കടിച്ച് പിടിച്ചു നിൽക്കുന്നവർ, അവർക്ക് ഭയങ്കര പ്രയാസമാണ് ഈ കാലഘട്ടത്തിൽ. പലരും അവരെ പരിഹസിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് തെറ്റുകൾ സംഭവിക്കുകയില്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല. അത്രമാത്രം തെറ്റുകളുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ കണ്ണുകൾ കൊണ്ടുള്ള തെറ്റ്, കാണാൻ പാടില്ലാത്തത്, നോക്കാൻ പാടില്ലാത്ത നമ്മൾ നോക്കിപ്പോകും. അതുപോലെ കൈകൾ കൊണ്ടുള്ള തെറ്റ്, കണ്ണുകൾ കൊണ്ടുള്ള തെറ്റിന്ന് അധികമുള്ള കാലം. അപ്പൊ ഒരു മൊബൈൽ വാങ്ങുന്നതിന് മുമ്പ് അയാളുടെ നന്മ തിന്മകളുടെ റെക്കോർഡും, മൊബൈൽ വാങ്ങിയതിന് ശേഷമുള്ള ഒന്ന് പരിശോധിച്ചു നോക്കിയാ. ഇപ്പൊ നരകത്തേക്ക് ഇങ്ങനെ ചാഞ്ഞുകൊണ്ട് കൈ ഒരൊറ്റ സാധനം കാരണം, ഇതുകൊണ്ട് മാത്രം ആള് ചിലപ്പോ നരകത്ത് പോകും. കാരണം എല്ലാ വൃത്തികേടും അതിലുണ്ട്. അവിടെ സെക്സ് കാണണമെങ്കിൽ അവിടെ കാണാ, സീരിയൽ കാണണമെങ്കിൽ കാണാ, അല്ലേ? എല്ലാ വൃത്തികേടും ഇന്ന് അതിലുണ്ട്. ആരും കാണില്ല, സ്വകാര്യമായിട്ട് തന്നെ തെറ്റുകൾ ചെയ്യാൻ പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ അതുകൊണ്ട് കണ്ണുകൊണ്ടുള്ള തെറ്റ്, കാതുകൊണ്ടുള്ള തെറ്റ്, കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കുക, അങ്ങനെയുള്ള ഒരുപാട് തെറ്റുകൾ നമുക്കുണ്ടാവും. അങ്ങനെ തെറ്റുകളിൽ നിന്ന് പാടെ അകന്ന് നിൽക്കുകയും അറിഞ്ഞാതെ വന്നുപോയ തെറ്റുകളിൽ നിന്ന്, അല്ലെങ്കിൽ അറിഞ്ഞു തന്നെ വന്നുപോയ തെറ്റുകളിൽ നിന്ന് ഖേദിച്ചു മടങ്ങുകയും ചെയ്യുക, ഇതിനാണ് തൗബ എന്ന് പറയുന്നത്. ഞാൻ ഔദ്യോഗിക ആയത്ത് അതാണ്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുന്ന കാര്യം എന്താ, തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹ, നിങ്ങൾ അല്ലാഹുവിലേക്ക് നിഷ്കളങ്കമായി ഖേദിച്ചു മടങ്ങുവീൻ. തൗബത്തുൻ നസൂഹ എന്ന് പറഞ്ഞാൽ ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥമായി മനസ്സിൽ തട്ടി നമ്മൾ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങണം. അത് ഉലമാക്കൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, തൗബ എന്ന് പറയുന്നത് അതിന്റെ ചില ഷർത്തുകൾ, ചില നിബന്ധനകൾ, കണ്ടീഷനുകൾ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. കാരണം അത് ആ ഷർത്ത് പാലിച്ചാൽ മാത്രമേ തൗബ ഇഖ്ലാസ് ഉള്ളതാവുള്ളൂ. ഇഖ്ലാസ് എന്നത് തന്നെ ഒരു ഷർത്താണ്. അല്ലാമ ഇബ്നു ഉസൈമീൻ പറയുന്നത് തൗബ ഒരു സൽക്കർമ്മമാണ്, അത് മറ്റേതു സൽക്കർമ്മത്തെയും പോലെ അതിനും ഇഖ്ലാസ് അത്യാവശ്യമാണ്. അപ്പൊ ആരെയെങ്കിലും കാണിക്കാൻ വേണ്ടി അല്ലെ റമദാനിൽ വെറുതെ അസ്തഗ്ഫിറുല്ലാ എന്ന് വായ്ത്താരിയായിട്ട് ഇങ്ങനെ പറഞ്ഞതുകൊണ്ടായില്ല, മനസ്സിൽ തട്ടിക്കൊണ്ട് പറയാൻ നമുക്ക് സാധിക്കണം. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പ്രസിദ്ധ ഗ്രന്ഥമാണ് റിയാദുസ് സ്വാലിഹീൻ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ആളുകൾ വായിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന് സ്വർഗം കിട്ടുക അത് മാത്രം മതി, അത്രയും നല്ല ഒരു ഗ്രന്ഥമാണ് റിയാദുസ് സ്വാലിഹീൻ. ഈ റിയാദുസ് സ്വാലിഹീനിലെ തൗബയെക്കുറിച്ച് അധ്യായമുണ്ട്, ബാബു തൗബയുണ്ട്. അതിൽ അദ്ദേഹം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്, ഖാലൽ ഉലമാ, ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്, അത്തൗബത്തു വാജിബത്തും മിൻ കുല്ലി ദംബിൻ, എല്ലാ തെറ്റുകളിൽ നിന്നും ഖേദിച്ചു മടങ്ങൽ നിർബന്ധമാണ്, വാജിബാണ്. വൈങ്കാനത്തിൽ മഅസിയ ബൈനൽ അബ്ദി വബൈനല്ലാഹി തആല ലാ തതഅല്ലഖു ബിഹഖി ആദമിയ്യിൻ, എന്നാൽ ഈ അടിമയുടെ കുറ്റം അള്ളാഹുവിനും അടിമക്കുമിടയിലുള്ള കുറ്റമല്ല, അങ്ങനെയുള്ള കുറ്റമാണ്, അത് ആദമു സന്തതികളുമായി ബന്ധപ്പെട്ട കുറ്റമല്ല. ഇപ്പൊ നിസ്കരിച്ചില്ല, നോമ്പെടുത്തില്ല, ഇതൊക്കെ ആരുമായി ബന്ധപ്പെട്ട, നമ്മളും അള്ളാഹുമായി ബന്ധപ്പെട്ട കുറ്റാണ്. അതേസമയം നമ്മൾ വേറൊരാളെ ഉപദ്രവിക്കുകയോ അയാളുടെ പൈസ പിടിച്ചു പറിക്കുകയോ അയാളെ എന്തെങ്കിലും കവർന്നെടുക്കുകയോ ഇങ്ങനെയൊക്കെ ചെയ്തതാണെങ്കിൽ അത് ആദം സന്തതികളുമായ ഹക്കുമായി ബന്ധപ്പെട്ട കുറ്റാണ്. അങ്ങനെ ആളുകളുടെ ഹക്കുമായി ബന്ധമില്ലാത്ത അള്ളാഹും അവനും മാത്രമുള്ള ഇടയിലുള്ള ഒരു കുറ്റമാണെങ്കിൽ ഫലഹ സലാസത്തു ഷുറൂത്തിൻ, അതിന്റെ മൂന്ന് കണ്ടീഷനുകൾ ഉണ്ട്. ഒന്ന്, അൻ യുഖ്ലിയ അനിൽ മഅസിയ, താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റ് ഏതാണോ അതിൽ നിന്നും പൂർണ്ണമായും അയാൾ വിരമിക്കുക. ഉദാഹരണമായിട്ട് കൃത്യമായി നിസ്കരിക്കാത്ത ഒരാളാണ് അയാൾ, ഇപ്പൊ ഈ റമദാനിൽ തൗബ ചെയ്യുകയാണെങ്കിൽ അയാൾ എന്താ വേണ്ടത്? നിസ്കാരം പുനരാരംഭിക്കണം, കൃത്യമായി നിസ്കരിക്കും എന്ന് ഉറപ്പിച്ച് വഖത്തിന് തന്നെ നിസ്കരിക്കണം. അതുപോലെ സക്കാത്ത് കൊടുക്കാത്ത ഒരാളാണ് അയാൾ, തൗബ ചെയ്യുകയാണെങ്കിൽ എന്ത് വേണം? സക്കാത്ത് കൊടുക്കാൻ തുടങ്ങണം. അതുപോലെ പലിശ ഇടപാടുകളുള്ള ഒരാളാണ് അയാൾ, പലിശയിൽ നിന്ന് എന്ത് ചെയ്യണം? മാറി നിൽക്കണം. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റ് ഏതാണോ അതിൽ നിന്നും പൂർണ്ണമായും വിരമിക്കണം. അത് ഒന്നാമത്തെ കണ്ടീഷനാ. തൗബ അങ്ങനെ ചെയ്യും, തെറ്റ് ഒഴിവാക്കും ചെയ്യും. ഇതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇതാണ് നമ്മളെ നാട്ടിൽ പണ്ടൊക്കെ കാക്ക തൗബ എന്ന് പറയും. കാക്ക പക്ഷിയില്ലേ, കറുത്ത്, അത് പോയിട്ട് എല്ലാ വൃത്തികളിലും പോയി കൊത്തും, എന്നിട്ട് ഇങ്ങനെ മരത്തും വന്നിട്ട് ഇങ്ങനെ ചുണ്ടിങ്ങനെ എഴുതും, ഇനി കൊത്തൂല, ഇനി കൊത്തൂല, പിന്നെ പോയിട്ട് കൊത്തും. എന്നതുപോലെ നമ്മളിങ്ങനെ തൗബ ചെയ്യും, ലൊഹറിന് തൗബയും പിന്നെ തെറ്റിയും, പിന്നെ അസറിന് തൗബയും പിന്നെ തെറ്റിയും. അതുകൊണ്ട് എന്താ കാര്യമല്ലേ? അപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിൽ നിന്ന് വിരമിക്കുക എന്നത് ഒന്നാമത്തെ കണ്ടീഷനാണ്. പാപങ്ങൾ പൊറുക്കണമെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ അതാണ്. രണ്ട്, അൻ യന്തമ അലാ ഫിഅലിഹ, ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് അയാൾക്ക് ഖേദമുണ്ടായിരിക്കുക. തെറ്റ് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതാല വേദഗ്രന്ഥങ്ങളിലൂടെ നബിമാരിലൂടെ ഇന്ന കാര്യം തെറ്റാണ് എന്ന് അറിയിച്ചിട്ട് എന്നിട്ടും നമ്മൾ ചെയ്യാണ് എങ്കിൽ നമുക്ക് പറ്റിപ്പോയത് നമുക്ക് ഖേദം വേണ്ടേ? അള്ളാഹുവേ, അങ്ങനെ ഒരു ദുർബല നിമിഷത്തിൽ, അല്ലെങ്കിൽ ആ കൂട്ടുകാരന്റെ പ്രേരണക്ക് വഴങ്ങി, അല്ലെങ്കിൽ എന്റെ ദേഹേച്ഛക്ക് വഴങ്ങി, ഞാൻ ആ ദുർബല നിമിഷത്തിൽ അങ്ങനെ ചെയ്തു പോയി, അതെനിക്ക് നീ പൊറത്തു തരണേ. അവ ചെയ്തു പോയ തെറ്റിനെ പറ്റി നമുക്ക് ഖേദമുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ? നമ്മളെ തൗബ ആത്മാർത്ഥാണെന്നാണ്. ഖേദമില്ലാതെ വെറുതെ വായിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യം എന്തോ? അസ്തഗ്ഫിറുല്ലാ. ഇപ്പൊ അവസാനത്തെ പത്തിലൊക്കെ അല്ലേ, അവസാനത്തെ പത്തിൽ എല്ലാരും പറയും എന്ത്? അവസാനത്തെ പത്തിൽ പ്രത്യേകമായ പ്രാർത്ഥന പഠിപ്പിച്ചിട്ടില്ലേ? എന്താ പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്നക അഫുവുൻ. എങ്ങനെയാണ് ചില അഫു എന്ന് പറയും? അഫു ഫാഇന ലമ്മ വാവിന് ശബ്ദുണ്ട്. അഫുവുൻ തുഹിബ്ബുൽ അഫ്വ, അവിടെ ശബ്ദില്ല, ഫാഇന സുക്കൂനും വാവിന് ഫതഹും. അള്ളാഹുവേ, നീ മാപ്പ് നൽകുന്നവനാണ്, മാപ്പ് നൽകുന്നതിനെ നീ ഇഷ്ടപ്പെടുന്നു, ഫഅഫു അന്നി, അതിനാൽ എനിക്ക് മാപ്പ് നൽകണേ. ഈ മാപ്പ് നൽകണേ എന്ന് പറയുമ്പോ നമ്മൾ ആർക്കെങ്കിലും മാപ്പ് കൊടുത്തിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മൾ ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് നമുക്ക് ആത്മാർത്ഥമായി ഖേദമുണ്ടോ എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ തൗബ അള്ളാഹു സുബ്ഹാനഹു വതാല സ്വീകരിക്കുകയുള്ളൂ. ഇന്നിപ്പോ പല ആളുകളും തൗബ ചെയ്യുന്നതിൽ അവർക്ക് താല്പര്യമല്ല. കാരണം എന്താ, അത് തെറ്റായിട്ട് അയാൾക്ക് തോന്നിയിട്ടില്ല. ഏയ് അതെന്ത് തെറ്റ്, അവൻ തെറ്റല്ല, അപ്പൊ ആരവിടെ ചെയ്യാത്ത ആള് ചെയ്യണ്ടേ, ഇയാൾ ചെയ്യണ്ട, മറ്റാൾ ചെയ്യണ്ടേ എന്ന് പറഞ്ഞിട്ട് സ്വയം ന്യായീകരണം കണ്ടെത്തുകയാണ്. തെറ്റാണെന്ന് തനിക്ക് തോന്നുമ്പോഴാണല്ലോ ഖേദമുണ്ടാവുക, അല്ലേ? പറ്റിപ്പോയി, അങ്ങനെ സംഭവിച്ചു പോയി എന്ന് മനസ്സിലൊരു ഖേദം, അത് നിർവ്യാജമായ ഖേദം മനസ്സിലുണ്ടാകണം. അത് തൗബയുടെ ഒരു ഷർത്താണ്. മൂന്നാമത്തേത് അല്ലാ യഅസിമ അല്ലാ യഊദ ഇലൈഹ അബദ, ഇനി ഒരിക്കലും ആ തെറ്റിലേക്ക് ഞാൻ മടങ്ങുകയില്ലെന്ന് ഉറച്ച തീരുമാനം അയാൾ എടുക്കേണ്ടതുണ്ട്. കണ്ടോ, തെറ്റ് ആ തൽക്കാലം റമദാനിലൊക്കെ ഇങ്ങനെ ആ റമദാനിലിപ്പോ നിർത്തിച്ചിട്ടുള്ള, ഇനി നോക്കട്ടെ പെരുന്നാൾ കഴിഞ്ഞിട്ട് എന്ത് ഹറാമായൊരു കച്ചവടമായിരിക്കും, അല്ലെങ്കിൽ ഹറാമായൊരു ബിസിനസ് ആയിരിക്കും, അല്ലെങ്കിൽ താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റ്, റമദാനിൽ ഒരു തൽക്കാലിക ലീവ്, ഇനി നമ്മക്ക് പെരുന്നാൾ പിറ്റേ അങ്ങ് തുടങ്ങാം എന്ന് പറഞ്ഞ് നിർത്തിവെച്ചതാ താൽക്കാലികമായിട്ട്. അതുകൊണ്ട് കാര്യമുണ്ടോ? തെറ്റിനെ സംബന്ധിച്ച് ആത്മാർത്ഥമായി ഖേദിച്ച് മടങ്ങുന്ന ആളാണെങ്കിൽ ആ കച്ചവടത്തിന് എത്ര ലാഭം കിട്ടുന്നതാണെങ്കിലും ഇനി എനിക്കത് വേണ്ട എന്നങ്ങ് തീരുമാനിക്കണം. അസീമത്ത് വേണം. അസീമത്ത് എന്താ? ഉറച്ച തീരുമാനം എടുക്കണം, ഇനി അതിലേക്ക് മടങ്ങുകയില്ല. എന്നിട്ട് ഇമാം നവവി പറയാണ്, ഫൈൻ ഫുഖിദ അഹദു സലാത, ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു നിബന്ധന ഇല്ലാതായി പോയാൽ ലം തസിഹ തൗബതുഹു, അവന്റെ തൗബ സാധുവാവുകയില്ല, സഹിഹാവുകയില്ല. കണ്ടോ, അപ്പൊ നമ്മളെ തൗബയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. നമ്മളിങ്ങനെ കോട്ടായി വരുമ്പോ അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞുകൊണ്ടായോ? ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് മനസ്സിൽ തട്ടിയ തൗബയാകണം. തൗബ ആത്മാർത്ഥമാകണമെങ്കിൽ, ഇഖ്ലാസോടുകൂടിയാകണമെങ്കിൽ ഇത് നമ്മൾ ഉദ്ദേശിക്കണം. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ തൗബ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ വജുഹ് മാത്രമായിരിക്കണം. ചില ആളുടെ റമദാനിൽ തൗബ ചെയ്ത് പിന്നെ പള്ളിയിലൊക്കെ വന്നിരിക്കും അല്ലേ, എന്തെങ്കിലുമൊക്കെ ആളുകളിൽ നിന്നൊക്കെ സദക്കൊക്കെ കിട്ടും, നോമ്പുറപ്പിക്കാനോ കൂട്ടും, മൂപ്പർ നോമ്പ് കഴിഞ്ഞാൽ പിന്നെ പഴയ റെയിലുമൊക്കെ തന്നെ പോകും. അതുകൊണ്ട് കാര്യമുണ്ടാവും ഇല്ല. അപ്പൊ അതെന്ത് ചെയ്യണം? ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിന്റെ വജുഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് റബ്ബിന്റെ മടക്കം സ്വീകരിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടിയായിരിക്കണം. അതുപോലെ വേറൊരു ഷർത്ത് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്, തൗബ സ്വീകരിക്കപ്പെടാൻ സാധ്യതയില്ലാത്തയിടത്തേക്ക് നീട്ടിവെക്കരുത്. ഇപ്പൊ മരണം ഉറപ്പായാൽ പിന്നെ തൗബ സ്വീകരിക്കൂല. ഇപ്പൊ ഫിറാവുൻ തൗബ ചെയ്തു, എപ്പോഴാ തൗബ ചെയ്ത്? വെള്ളം കുടിച്ച് വയറ് വീർത്ത് ചാകുക എന്ന് ഉറപ്പായപ്പോ. സുഹൃത്ത് യൂണിസിൽ അള്ളാഹു അതാ പറയുന്നു, അവിടെ വെച്ച് അവൻ പറയാണ്, ആമന്തു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത്ത് ബിഹി ബനു ഇസ്രായീൽ വഅന മിനൽ മുസ്ലിമീൻ. ബനു ഇസ്രായേലുകൾ വിശ്വസിച്ച അള്ളാഹുവല്ലാതെ ഇലാഹില്ലെന്ന് ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു, ഞാൻ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നു. അള്ളാന്റെ മറുപടി എന്താ? ആൽ ആൻ, ഇപ്പോഴാ തൗബ ചെയ്യുന്നത്? ഇപ്പോഴാണോ വിശ്വസിക്കുന്നത്? വകുന്ത മിനൽ മുഫ്സിദീൻ, നീ ഫസാദിന്റെ ആളുകളുടെ മുമ്പിലുണ്ടായിരുന്നല്ലോ, ഇന്നിപ്പോഴാണ് തൗബ. അപ്പൊ ആ തൗബ സ്വീകരിക്കൂല. തൗബ സ്വീകരിക്കപ്പെടാനുള്ള സന്ദർഭം ഒക്കെ കഴിഞ്ഞുപോയി, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് യാ അയ്യുഹല്ലദീന ആമനു അൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയാ അഹദകുമുൽ മൗത്ത്. വിശ്വാസികളെ, നിങ്ങൾക്ക് കിട്ടിയതിൽ നിന്ന്, അള്ളാഹു നിങ്ങൾക്ക് ഉദാരമായി നൽകിയ സമ്പത്തിൽ നിന്നും നിങ്ങൾ ചെലവഴിക്കണം നിങ്ങൾക്ക് മരണം വരുന്നതിന് മുമ്പ്. കാരണം മരണം ഉറപ്പായി കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുകൾ എന്ത് ചെയ്യും? രക്ഷപ്പെടില്ല എന്ന് തോന്നുമ്പോ എന്താ പറയും? അള്ളാഹുവെ, ഒരു നിശ്ചിത അടുത്തരവധി വരേക്ക് നീ എന്നെ പിന്തിപ്പിച്ചു തന്നാൽ ഞാൻ സദഖ ചെയ്തുകൊള്ളാം, ഞാൻ സാലിഹീങ്ങളിൽ ഉൾപ്പെട്ടുകൊള്ളാം. അള്ളാഹു നഫ്സൻ ഇദാജ അജലുഹ, അവധി എത്തിക്കഴിഞ്ഞാൽ ഒരുത്തനെയും അള്ളാഹു പിന്തിപ്പിക്കുന്ന പ്രശ്നമില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് മരണം ഉറപ്പായി കഴിഞ്ഞാൽ, അതുപോലെ തന്നെ അന്ത്യസമയം എപ്പോഴാ ഈ ലോകം അവസാനിക്കുക നമുക്കറിയോ? ആർക്കും അറിഞ്ഞൂടല്ലോ. ആ മക്കളെ ദാ മറ്റന്നാ ഉണ്ടാകാൻ പോകണ്ടേ, അല്ലെ അടുത്ത മാസം ഉണ്ടാകാൻ പോകണ്ടേ, എല്ലാവരും പ്രിപ്പയർ ആയിക്കോളി, തമ്മാടത്തൊക്കെ നിർത്തിക്കോളി, ലോകാവസാനെന്നുള്ള മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാവുമോ? ഇല്ല, പെട്ടെന്നായിരിക്കും സംഭവിക്കുക. കണ്ണു വെട്ടിയേക്കുന്ന സമയം കൊണ്ട് അന്ത്യസമയം ആരംഭിക്കും. അങ്ങനെ അന്ത്യസമയം ആരംഭിക്കുന്നതിന്റെ ഒരു ലക്ഷണമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്ത്? സൂര്യൻ പടിഞ്ഞാറുന്ന് ഉദിക്കുക, ഉദയസ്ഥാനത്തിന് പകരം അസ്തമയസ്ഥാനത്തിന് ഉദിക്കുക. അത് എന്തിന്റെ അടയാളമാണ്? അന്ത്യസമയം അടുത്തതിന്റെ സൂചനയാണ്. അപ്പൊ അതുകൊണ്ട് ആ സന്ദർഭത്തിലും എന്ത് ചെയ്യൂല? തൗബ സ്വീകരിക്കൂല. ലാ തൻഖതിഉ തൗബതു ഹത്താ തത്ലുഅ ശംസു മിൻ മഗ്‌രിബിഹ, സൂര്യൻ അതിന്റെ അസ്തമയ സ്ഥാനത്ത് ഉദിക്കുന്നത് വരെ തൗബ മുറിയുകയില്ല. അതുവരെയും തൗബ ചെയ്യാനുള്ള ചാൻസ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല തന്നിട്ടുണ്ട്. അതുകൊണ്ട് വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ, വിശ്വാസികളെ നിങ്ങൾ എല്ലാവരും അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുവീൻ, ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിച്ചേക്കാം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് സൂറത്തു നൂറിൽ. അപ്പൊ എല്ലാവരോടും ഉള്ള കൽപ്പനയാണ്. ഇനി സുഹൃത്തുക്കളെ, എല്ലാ കുറ്റത്തിൽ നിന്നും തൗബ ചെയ്യൽ വാജിബാണെന്ന് ഇമാം നബി പറഞ്ഞു അല്ലേ. അപ്പൊ കുറ്റങ്ങളെ നമുക്ക് ഗുരുതരമായ കുറ്റം, അത്ര തന്നെ ഗുരുതരമല്ലാത്ത കുറ്റം, വൻപാപം, ചെറുപാപം എന്നിങ്ങനെയൊക്കെ ഉലമാക്കൾ വേർതിരിച്ചിട്ടുണ്ട്, കാരണം അതിന്റെ ഗൗരവത്തിനനുസരിച്ച്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഗുരുതരമായത്, അതുപോലെ തന്നെ ഏറ്റവും ആദ്യം തൗബ ചെയ്യേണ്ടത് വൻപാപമായ കുഫ്രിൽ നിന്നും ശിർക്കിൽ നിന്നുമാണ്. ഇപ്പൊ നമ്മള് കുഫറിലുള്ള ഒരാൾ ഈമാനിലേക്ക് വരണം, അപ്പൊ അയാള് മുഅ്മിനാകണം. ഖുല്ലില്ലദീന കഫറു ഇൻ യൻതഹു യുഗ്ഫർ ലഹും മാ ഖദ് സലഫ്. പറയുക നബിയെ, നിഷേധികളോട്, കാഫറുകളോട് പറയുക, അവർ ഇപ്പോൾ ഏതൊരവസ്ഥയിലാണോ അതിൽ നിന്ന് അവർ വിരമിച്ചാൽ അവർക്ക് അല്ലാഹു കഴിഞ്ഞ കാല പാപങ്ങൾ പൊറുത്തു കൊടുക്കും. അപ്പൊ കുഫറിൽ നിന്ന് ഈമാനിലേക്ക് വരിക എന്നതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട തൗബ. അപ്പൊ കുഫറിന്റെ ഇനങ്ങൾ, നമ്മളിപ്പോ കാഫറല്ല, മുഅ്മിനാണ്. പക്ഷെ മുഅ്മിനിന്റെ ജീവിതത്തിലും കുഫറിന്റെ പല സംഗതികളും വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വല്ലതും തന്റെ ജീവിതത്തിൽ വന്നു പോകുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുകയും അതിൽ നമ്മൾ തൗബ ചെയ്യുകയും വേണം. അതുപോലെ നമ്മുടെ സമുദായത്തിൽ വലിയൊരു വിഭാഗം ആളുകൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയും അള്ളാഹു അല്ലാത്തവർ നേർച്ച വഴിപാടുകൾ നടത്തുകയും അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറവ് നടത്തുകയും ഒക്കെ ചെയ്യുന്നത്. ഈ പരിശുദ്ധ റമദാനിൽ പോലും അല്ലേ, ഇപ്പൊ ബദരീങ്ങളാണ്ട് എന്നും പറഞ്ഞിട്ട് റമദാൻ 17 വരുമ്പോ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. എത്രയോ ആളുകളുണ്ട് അള്ളാഹുവിനോട് നേരിട്ട് ദുആ ചെയ്താൽ ഉത്തരം കിട്ടാൻ സാധ്യത കുറവാണെന്നും, അതേസമയം മഹാന്മാരോട് ദുആ ചെയ്താൽ, ഇസ്തിഗാസ നടത്തിയാൽ ഉത്തരം കിട്ടാൻ സാധ്യത കൂടുതലാണെന്നും വിശ്വസിക്കുന്ന ആളുകളുണ്ട്. കാരണം വായ കൂടുന്നതിനും ഉത്തരം തരും എന്ന് മുഹയ്യദ്ദീൻ ഷേഖിന്റെ പേരിലുള്ള മാലയിലല്ലാതെ അള്ളാഹിന്റെ ഖുർആനിൽ പറഞ്ഞിട്ടില്ല. അള്ളാഹു പറഞ്ഞു ദുഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്തോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. പക്ഷെ എപ്പോ തരും? അപ്പൊ തന്നെ കിട്ടുമോ? ഉടനെ കിട്ടുമോ? ഇല്ല, ഒരു ഗ്യാരണ്ടി ഇല്ല. കിട്ടിയേക്കെ കിട്ടാതിരുന്നേക്കാം, ചിലപ്പോ 10 കൊല്ലം കഴിഞ്ഞിട്ട് കിട്ടിയില്ല, ചിലപ്പോ മരിക്കോളം ഒരു ദുആക്ക് ഉത്തരം കിട്ടാതെ അയാൾ ആ ആശയം മനസ്സിൽ വെച്ച് മരിച്ചു പോയേക്കാം. അത് അള്ളാഹു തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. അതിന് ചില കണ്ടീഷൻ, പ്രാർത്ഥിക്കുന്ന ആൾക്ക് ഉണ്ടായിരിക്കേണ്ട ചില യോഗ്യതകൾ, അതൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. എന്നാൽ മഹാന്മാരോട് പ്രാർത്ഥിച്ചാൽ അങ്ങനെ ഒരു കണ്ടീഷനും ഇല്ല, അയാൾക്ക് വേഗം ഉത്തരം കിട്ടും എന്ന് വിശ്വസിച്ച് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി നേർച്ച നേരുന്ന എത്ര എത്ര ആളുകളുണ്ട്. അവർക്കത് ശിർക്കാണെന്ന് അറിഞ്ഞുകൂടാ. അള്ളാഹുവിന്റെ അധികാരാവകാശങ്ങളിൽ മറ്റുള്ളവരെ പങ്കുചേർക്കലാണിത്, ഇത് വൻ പാപമാണ്, ഇതോടുകൂടി ഞാൻ മരിച്ചാൽ എനിക്ക് നരകം ഉറപ്പാണ്, സ്വർഗം എനിക്ക് ഹറാമാണ്, ഇതവർക്ക് അറിഞ്ഞുകൂടാ. ലഖ്മാൻ തന്റെ മകന് നൽകിയ ഉപദേശങ്ങൾ, ഒന്നാമത്തെ ഉപദേശം എന്തായിരുന്നു? യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാ, കുഞ്ഞുമോനെ നീ അള്ളാഹുവിൽ ശിർക്ക് വെക്കല്ലേ, ഇന്ന ശിർക്ക ലദുൽമുൻ അലീം, ശിർക്ക് ഗുരുതരമായ അക്രമമാകുന്നു എന്നാ പറഞ്ഞത്. അതുപോലെ നമുക്കറിയാം യാഖൂബ് നബി അലൈഹിസ്സലാം മരിക്കാൻ നേരത്തെ മക്കളെ മുഴുവൻ വിളിച്ചിട്ട് ചോദിച്ച കാര്യം എന്താ? പിൽക്കാലത്ത് യഹൂദികൾ പറഞ്ഞു, ഞങ്ങൾ യാഖൂബ് നബിയുടെ പിന്മുറക്കാരാണ്. അവരോട് ഖുർആൻ ചോദിക്കാണ്, അം കുന്തും ശുഹദാ ഇദ് ഹലറ യാഖൂബ് അൽ മൗത്ത്, യാഖൂബിനേക്ക് മരണം വന്ന സന്ദർഭത്തിൽ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ? അദ്ദേഹം പറഞ്ഞ എന്താണ്? ഇദ് ഖാല ലി ബനീഹി, തന്റെ മക്കളോട് അദ്ദേഹം പറഞ്ഞ സന്ദർഭം, മാ തഅബുദൂന മിൻ ബഅദി, എനിക്ക് ശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? അപ്പൊ മക്കളുടെ മറുപടി, ഖാലൂനാബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹിമ വ ഇസ്മായിൽ വ ഇസ്ഹാഖ ഇലാഹ വാഹിദ, നിങ്ങളുടെയും നിങ്ങളുടെ പിതാക്കന്മാരായ ഇബ്രാഹിം, ഇസ്മായിൽ, ഇസ്ഹാഖ് ഇവരൊക്കെ ആരാധിച്ച ഏകനായ ആരാധ്യനെ തന്നെയാണ് ഞങ്ങളും ആരാധിക്കുക. വനഹനു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ അവന് എല്ലാം സമർപ്പിച്ചവരായിരിക്കും. അപ്പം നബിയായ യാഖൂബ് നബിക്ക് തന്റെ മക്കൾ തനിക്ക് ശേഷം തൗഹീദിൽ നിന്ന് തെറ്റിപ്പോകുമോ എന്ന പേടി ഇത് രക്ഷിതാക്കൾക്കുന്നുണ്ടോ? ശിർക്ക് തൗഹീദിന്റെ വേഷം ധരിച്ചായി ഇന്ന് നമ്മുടെ സമുദായത്തിലുള്ളത്. ശിർക്കാണെന്ന് ആളുകൾക്ക് അറിഞ്ഞുകൂടാ അല്ലേ. ഇപ്പൊ നമുക്കറിയില്ലേ കുറേ തരീഖത്തുകളുണ്ട്. ഈ തരീഖത്തുകളിലുള്ള ആളുകൾ ആ തരീഖത്തിലെ ഷെയ്ഖിനെ ഒരു കൺകണ്ട ദൈവമായിട്ടാണ് കാണുന്നത്. ഇപ്പൊ ഈ കൂത്തുപറമ്പടുത്തൊരു തരീഖത്തുണ്ട് അല്ലേ. ഈ തലശ്ശേരിക്കുള്ള എത്ര എത്ര ആളുകളെ ഇയാളെ മുരീദായിട്ട് നടക്കുന്നുണ്ട്. അവര് ആ ഷെയ്ഖിന്റെ ഫോട്ടോ കയ്യിൽ വെച്ച് നടക്കുകയാണ്, ദിക്ര ചെല്ലുമ്പോ ഫോട്ടോ മുമ്പിൽ വെക്കുകയാണ്. അയാള് മനസ്സിലുള്ളതൊക്കെ അറിയും എന്നാണ് അവരുടെ വിചാരം. ഷെയ്ഖ് കാണുന്നില്ല, ഷെയ്ഖിന്റെ മുമ്പിലല്ലെങ്കിൽ പോലും ഒരു തെറ്റ് ചെയ്താൽ ഷെയ്ഖ് അറിയുന്നതാണ്. എന്നാൽ അള്ളാഹുവിന് നമ്മൾ നൽകുന്ന സ്ഥാനം, ഇപ്പൊ നമ്മൾ അള്ളാഹുവിന്, നമ്മൾ ഏത് ഇരുട്ടിലായാലും നമ്മളെ അള്ളാഹു കാണും, അവൻ അറിയും, അവന്റെ കണ്ണിൽ നിന്ന് മറയാൻ നമുക്ക് കഴിയില്ല എന്നാണല്ലോ അള്ളാഹിനെ പറ്റി നമ്മൾ വിചാരം. ഇതേ വിചാരം ശേഖന്മാരെ കുറിച്ച് വെച്ചു പുലർത്തുന്ന ആളുകളുണ്ട്, മനസ്സിലായില്ലേ? ആ ശേഖനോടാണ് അവർ എല്ലാ സങ്കടവും പറയുന്നത്. ആ രൂപത്തിൽ ശരിയായ സൃഷ്ടി പൂജ ഇന്ന് മുസ്ലിം സമുദായത്തിൽ നടക്കുന്നുണ്ട്. നല്ല വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആളുകൾ ഇത്തരം കെണികളിൽ പോയി പെടുന്നുണ്ട്. അതാണ് ഇസ്ലാമിലെ യഥാർത്ഥ ആത്മീയത എന്ന് വിചാരിച്ച് അതിൽ പോയി പെട്ട ആളുകളുണ്ട്. അപ്പൊ നമ്മളൊക്കെ ശിർക്കിൽ പെട്ടുപോകുന്നതിനെ സംബന്ധിച്ച് അങ്ങേയറ്റത്തെ പേടി നമുക്കുണ്ടായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശിർക്കിനെ പേടിക്കാൻ പറഞ്ഞിട്ടില്ല എന്ന ഒരു പ്രചാരണം ഇവിടെ നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ എല്ലാ തെറ്റുകളെക്കാൾ ഏറെ നമ്മൾ പേടിക്കേണ്ടതാണ് ശിർക്ക്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂൽ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ ഉശ്രിക ബിക ശൈഅൻ വ അന ആലമു വ അസ്തഗ്ഫിറുക ലിമാ ലാ ആലം. ഞാൻ അറിഞ്ഞുകൊണ്ട് നിന്നിൽ പങ്കു ചേർക്കുന്നില്ലെന്നും ഞാൻ അള്ളാഹുവിനോട് അഭയം തേടുന്നു, അള്ളാഹുവിനെ നിന്നോട് ഞാൻ അഭയം തേടുന്നു. അറിയാതെ വല്ല ശിർക്കും സംഭവിച്ചു പോയിട്ടെങ്കിൽ ഞാൻ അതിൽ നിന്നും ഇതാ നിന്നോട് പൊറുക്കലിനെ തേടുന്നു. ഇത് ഈ പ്രാർത്ഥന ചൊല്ലിയാൽ ശിർക്കിന്റെ ചെറുതും വലുതുമായ മുഴുവൻ ഇനങ്ങളിൽ നിന്നും നിനക്ക് രക്ഷപ്പെടാമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖിന് പഠിപ്പിക്കുന്നത്. നോക്കണം നിങ്ങൾ, ഇപ്പൊ ചെറിയ ശിർക്ക് എന്താ? ആളുകൾ കാണുന്നതിന് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യുക. ഏതൊരു സൽക്കർമ്മവും അള്ളാഹുവിന്റെ ഇഷ്ടവും പൊരുത്തവും വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടത്, അള്ളാഹു കാണുന്നു എന്ന ബോധത്തോടെ. എന്നാൽ സൃഷ്ടികളുടെ ഇഷ്ടത്തിൽ നോക്കിയിട്ട് സൽക്കർമ്മം ചെയ്താൽ അതിനാണ് റിയാ എന്ന് പറയും, മലയാളത്തിൽ ലോകമാന്യം എന്ന് പറയും. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുക, അത് ചെറിയ ശിർക്കാണെന്നാ പറഞ്ഞത്. അശിർക്കുൽ അസ്ഗർ, അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് ദജ്ജാലിന്റെ ഫിത്നയേക്കാളേറെ എന്റെ ഉമ്മത്തിന് ഞാൻ ഭയപ്പെടുന്നതാണ് എന്ത്? ശിർക്കുൽ അസ്ഗർ, ചെറിയ ശിർക്ക്. കണ്ടോ? അപ്പൊ ചെറുതും വലുതുമായ ശിർക്ക് നമ്മളിൽ വന്നു പോകുന്നതിനെ സംബന്ധിച്ച് നമുക്ക് നല്ല ബേജാറുണ്ടായിരിക്കണം. നമ്മുടെ വിശ്വാസത്തിലോ കർമ്മത്തിലോ നമ്മൾ അറിയാതെ വല്ലതും വന്നു പോകുന്നുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും ജാഗ്രതയുള്ളവരായിരിക്കണം. അപ്പൊ നമ്മുടെ സമുദായത്തിൽ പല ആളുകളും മരിച്ച ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്, മരിച്ചവർക്ക് നേർച്ച നേരുന്നവരുണ്ട്. പേര് പറഞ്ഞാൽ പറയും ഇസ്തിഗാസയാണ്, ഞങ്ങൾ അങ്ങനെ ദ്വാരക്കണമൊന്നുമില്ല, ദ്വാ അള്ളാഹിനോട് തന്നെയാണ്, ഇത് ദ്വാ അല്ലല്ലോ, ഇത് ഇസ്തിഗാസയല്ലേ എന്നാ പറയാ. എന്താണ് യഥാർത്ഥത്തിൽ ദ്വായും ഇസ്തിഗാസയും തമ്മിലെ വ്യത്യാസം? ഇസ്തിഗാസ എന്ന് പറയുമ്പോ സഹായ തേട്ടം, എന്തെങ്കിലും പ്രശമാവസ്ഥ ഉണ്ടാകുമ്പോൾ വിളിച്ചു തേടുന്നതിനാണ് ഇസ്തിഗാസ എന്ന് പറയുക. പിന്നെ ബദറിൽ വെച്ച് റസൂലും സഹാബത്തും ശത്രുക്കളുമായി കണ്ടുമുട്ടിയപ്പോ റസൂലുള്ള കാൽമുട്ടിൽ നിന്ന് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു അല്ലേ, എന്നിട്ടുള്ള മലക്കുകൾ ഇറക്കി സഹായിച്ചു. അത് ഖുർആൻ അനുസ്മരിക്കുന്നുണ്ട് ആ സന്ദർഭം. അവിടെ ഖുർആൻ ഉപയോഗിച്ച വാക്യേതാ, ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ നടത്തിയപ്പോൾ. അതിന് മുഫസ്സിരീങ്ങളെ കുറിച്ചെന്താ, ഇത് തദ്ഊൻ, നിങ്ങൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്തപ്പോൾ. അപ്പൊ ദ്വാന്റെ അർത്ഥത്തിലുള്ള ഇസ്തിഗാസയാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പൊ മൊയ്തീൻ ശേഖേ രക്ഷിക്കണേ, പദരീങ്ങളെ കാക്കണേ, മുത്തുനബിയെ കാക്കണേ എന്ന് പറഞ്ഞാൽ അത് ഇസ്തിഗാസ എന്ന് പേരിട്ടതുകൊണ്ട് കാര്യമുണ്ടോ? അതന്നെയല്ലേ ദ്വാ. അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യം ഇവിടെ മുത്തുനബിയോട് ചോദിക്കാണ്, അള്ളാഹുവിനോട് പറയേണ്ട കാര്യം റസൂലുള്ളാഹിനോടോ മൊയ്തീൻ ശേഖനോടോ പറയാണ്, അതല്ലേ ശിർക്ക്. അള്ളാഹുവിന്റെ അധികാര അവകാശങ്ങൾ പങ്കിരിക്കുന്നത് അള്ളാഹിനോട് മാത്രം ചോദിക്കേണ്ട കാര്യമാണ്. അത് വൻ പാപങ്ങളിൽപ്പെട്ടൊരു പാപമാണ്. ഏഴ് വൻ പാപങ്ങളെ നിങ്ങൾ പാഠം ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിൽ ഒന്നാമതായി പഠിപ്പിച്ച വൻ പാപം ഏതാ? അശ്ശിർക്കു ബില്ലാ, അല്ലാഹുവിൽ പങ്കുചേർക്കൽ. കണ്ടോ? അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഉണ്ടാവും ഇങ്ങനെ അറിയാതെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ. എന്ന് മാത്രമല്ല, തൗബ തന്നെയും, തൗബ ഇപ്പൊ ക്രിസ്ത്യാനികളുടെയൊക്കെ തൗബുണ്ട്, അതെങ്ങനെയാ? അച്ഛന്റെ മധ്യസ്ഥത്തിലാ, അച്ഛോ ഞാനിങ്ങനെ തെറ്റു ചെയ്തിരിക്കുന്നു, അപ്പുറത്ത് അച്ഛൻ നിൽക്കും, ഇപ്പുറത്ത് കാൾ നിൽക്കും, ഒരു ദ്വാരത്തിൽ രണ്ടാളും തലയിട്ടിട്ട്, അപ്പൊ അച്ഛൻ ഞാൻ പൊറുത്തിരിക്കുന്നു. ഓ കഴിഞ്ഞു, ക്രിസ്ത്യാനിക്ക് പിന്നെ അടുത്ത ആഴ്ച വരെ തെറ്റിയാളെ ലൈസൻസായി, ഇനി അച്ഛൻ എന്തെങ്കിലും കൊടുത്താലും പൊറത്തു കിട്ടുമല്ലോ. കണ്ടോ? എന്നാൽ ഇസ്ലാമിൽ അങ്ങനെ പാപം പൊറുക്കാൻ അർഹതയുള്ള ഒരാളുമില്ല, ഒരാളുടെയും മധ്യസ്ഥം ആവശ്യമില്ല. നേർക്ക് നേരെ റബ്ബിനോട് തന്റെ ഭാഷയിൽ താൻ ഏറ്റുപറഞ്ഞാ മതി, റബ്ബേ സംഭവിച്ചു പോയി, ഒരാരടുത്തും പറയേണ്ടതില്ല. കുമ്പസരിക്കാന്നാണ് അവരതിന് പറയാ അല്ലേ? കുമ്പസരിക്കാൻ എന്താർത്ഥം? കുറ്റം ഏറ്റുപറയാം. അച്ഛന്റെ അടുത്താ ഏറ്റുപറയണത്, അള്ളാന്റെ അടുത്തല്ല, മനസ്സിലായില്ലേ? അങ്ങനെ ഇവിടെ ആരുടെ മുമ്പിലും നമ്മൾ കുമ്പസരിക്കേണ്ടതില്ല. അള്ളാഹുവിനോട് അവന്റെ ഭാഷയിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി, എനിക്കതിനെ തെറ്റ് സംഭവിച്ചു പോയി, അതെനിക്ക് പുറത്തു തരണേ. അതുകൊണ്ട് ഈ പരിശുദ്ധ റമദാനിൽ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, സ്വന്തമായി ആലോചിക്കുകയും എന്നിട്ട് ആ തെറ്റിൽ നിന്ന് നമ്മൾ ഖേദിച്ചു മടങ്ങുകയും വേണം. അതിൽ വൻപാപങ്ങളാണെങ്കിൽ അതിനൊരു ദോഷം കൂടി ഉണ്ട്, വൻപാപം സംഭവിച്ചാൽ ചെറുപാപങ്ങൾ പൊറുക്കാനുള്ള സാധ്യത പോലും ഇല്ലാതാകും. ഇപ്പൊ നമ്മുടെ നിസ്കാരം കൊണ്ട്, നോമ്പ് കൊണ്ട്, ഹജ്ജ് കൊണ്ട്, സക്കാത്ത് കൊണ്ട്, ഉംറ കൊണ്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങൾ കൊണ്ടും പാപം പൊറുക്കപ്പെടും എന്നത് അറിയപ്പെട്ട കാര്യമാണ്. പഞ്ചു നേരത്തെ നിസ്കാരത്തെ കുറിച്ചുള്ള ഹദീസ് അസ്സലവാത്തുൽ ഖംസ് വൽ ജുമുഅത്തു ഇലാ ജുമുഅ, ഒരു ജുമുഅ അടുത്ത ജുമുഅ വരെ, ഒരു ഫർള് നിസ്കാരം അടുത്ത ഫർള് നിസ്കാരം വരെ, വ റമളാനു ഇലാ റമളാൻ, ഒരു റമളാൻ മാസം അടുത്ത റമളാൻ വരെ, മുകഫ്ഫിറാത്തുൻ, പാപങ്ങളെ പൊറുപ്പിക്കുന്നതാണ്. പക്ഷേ എന്തുണ്ട്, അവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. എന്താ, ഇദജ്തുനിബതിൽ ഖബായിർ, വൻ പാപങ്ങൾ പാടെ വർജിക്കപ്പെട്ടാൽ. അപ്പൊ വൻ പാപങ്ങൾ ഉള്ളതോടുകൂടി നമ്മൾ ഇബാദത്തെടുത്തിട്ട് കാര്യമുണ്ടോ? നമ്മൾ വൻ പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതൊന്ന് ഖേദിച്ചു മടങ്ങാതെ നമ്മൾ റബ്ബി ഗഫ്റലി എന്നോ അല്ലെ അല്ലാഹുമ്മ ഇന്നക അഫൂൻ ഫാഫു അന്നി എന്നോ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ വൻ പാപങ്ങളിൽ നിന്ന് ഖേദിച്ചു മടങ്ങണം, എന്നാലേ നമുക്ക് ചെറുപാപങ്ങൾ പൊറുക്കപ്പെടുകയുള്ളൂ. ചെറുപാപങ്ങളാണ് അധികം ആൾക്കും ഉണ്ടാവുക അല്ലേ, വൻപാപങ്ങൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. എന്നാൽ വൻപാപങ്ങൾ ഉണ്ടെങ്കിൽ ഇബാദത്തുകൾ കൊണ്ട് ചെറുപാപങ്ങൾ പൊറുക്കപ്പെടുന്നതും ഇല്ലാതായിത്തീരും. അത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. നിങ്ങളോട് വിരോധിക്കപ്പെട്ട വൻപാപങ്ങൾ നിങ്ങൾ പാടെ വർജിക്കുന്ന പക്ഷം നിങ്ങളെ ചെറുപാപങ്ങൾ നാം പുറത്തു തരുന്നതും നിങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതുമാണെന്ന് അല്ലാഹു വിശുദ്ധ ഖുർആൻ സൂറത്തു നിസായിലൂടെ നമുക്ക് വാഗ്ദാനം അറിയിക്കുകയാണ്. അപ്പൊ വൻപാപങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ കുറ്റം പേറേണ്ടി വരുമെന്ന് മാത്രമല്ല, ചെറുപാപങ്ങൾ പൊറുക്കേണ്ട സാധ്യത മങ്ങിപ്പോവുകയും ചെയ്തു. അതുകൊണ്ട് നമ്മൾ വൻപാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് പഠിക്കണം. വൻപാപം നമ്മൾ എത്രണ പഠിച്ചിട്ടില്ലേ മദ്രസിന്ന്? ഏഴ് വൻപാപങ്ങളാണ് പഠിച്ചിട്ടില്ലേ. സബ്ഉൽ മൂബിഖാത്ത് എന്ന് പറയും, ഏതൊക്കെയാണ് ഓർമ്മയുണ്ടോ? ഇജ്തനിബു സബ്ഉൽ മൂബിഖാത്ത്, ഏഴ് വൻപാപങ്ങളെ നിങ്ങൾ പാടെ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞ ഹദീസ് ഉണ്ട് അല്ലേ. ഏതൊക്കെയാണ്? ഒന്ന്, അശ്ർക്കു ബില്ലാ, അള്ളാഹുവിൽ പങ്കുചേർക്കൽ. രണ്ടോ, അസ്സിഹ്റു, എന്താ സിഹ്റ്? മാട്ട്, മാരണം അല്ലേ, കൂടോത്രം. തമിഴ്നാട്ടിലൊക്കെ ശൈവന എന്ന് പറയും അല്ലേ. എന്ന് പറഞ്ഞാ നമ്പൂരിന്റെ അടുത്തോ പാണന്റെ അടുത്തോ വറയന്റെ അടുത്തോ മുസ്ലിയാരുടെ അടുത്തോ തങ്ങളുടെ അടുത്തോ ഒക്കെ പോയിട്ട് കൂടോത്രം ചെയ്യ എന്ന് പറഞ്ഞാ പിശാചുക്കളെ സ്വാധീനിച്ചുകൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി പ്രവർത്തിക്ക. മന്ത്രവാദി, ജ്യോത്സ്യന്മാര് അല്ലേ, ഇങ്ങനത്തെ ആളുകൾ, അവരെടുത്ത് പോയിട്ട് അവർക്ക് എന്തെങ്കിലും പൈസ കൊടുത്താൽ എന്താങ്ങളെ പ്രശ്നം എന്ന് ചോദിക്കും, ആരെ ഉപദ്രവിക്കേണ്ടതെന്ന് ചോദിക്കും അല്ലേ. അപ്പൊ അത് ചെയ്യും, നല്ല കോഴിമുട്ടയിൽ എന്തെങ്കിലും എഴുതിയിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് അല്ലെ തകിടിൽ എഴുതിയിട്ട് കുഴിച്ചത്, അങ്ങനെയൊക്കെ ചെയ്താൽ അതെങ്ങനെ ഇയാളെ ബാധിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനിടയിൽ പിശാജ് പ്രവർത്തിക്കുന്നു. സാഹിറും പിശാജും തമ്മിലുള്ള കോൺട്രാക്ടാണ് സിഹിർ, മനസ്സിലായില്ലേ. സിഹിർ ചെയ്യുന്ന മന്ത്രവാദി ഒരു ശൈത്താനെ സ്വാധീനിക്കുന്നു, ഷെയ്ത്താൻ ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്താൽ ഷെയ്ത്താന്റെ പ്രീതി കിട്ടുന്നു, എന്നിട്ട് അയാൾ മറ്റൊരാളെ നേരെ ഷെയ്ത്താൻ അയക്കുന്നു, അയാൾ ഉപദ്രവിക്കുന്നു, രോഗമുണ്ടാകുന്നു, പ്രയാസമുണ്ടാകുന്നു. ഇതിനാണ് സിഹ്ർ. ചെയ്യാനും പാടില്ല, ചെയ്യിക്കാനും പാടില്ല, രണ്ടും പാപമാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. ഒരാൾ കാഫിറായി പോകുന്ന വാക്കിലുൽ ഇസ്ലാമിൽ എണ്ണി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഭാര്യയും ഭർത്താവിനെയും അടുപ്പിക്കാൻ വേണ്ടിയുള്ള സിഹ്റുണ്ട്, അവരെ തമ്മിൽ തെറ്റിക്കാനുള്ള സിഹ്റുണ്ട്. പുയ്യാപ്പിള വേറെ പെണ്ണ് കെട്ടുന്നു തോന്നുമ്പോ അമ്മായിമ്മ തങ്ങളിരുത്തു പോകും, എന്തിന്, എന്റെ മോളെ ഓൻ ഉപേക്ഷിക്കാൻ പാടില്ല, ഓൻ ഓളോട് സ്നേഹം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു സിഹർ. എന്നിട്ട് എന്തെങ്കിലും പാലോ മറ്റോ കലക്കിയിട്ട് തങ്ങൾ തരുന്ന എന്തെങ്കിലും സാധനം കൊടുക്കുക, അതോടുകൂടി ഇവളെ മൂട്ടുന്നു പോകാൻ പോകില്ല, പിന്നെ ഓന് പെണ്ണ് കെട്ടാനുള്ള ഭൂതി ഉണ്ടാവില്ല. ഏതാണ് അവരെ വിചാരം? അപ്പൊ അത് ചെയ്യുന്ന ഇസ്ലാമെന്ന് പുറത്തു പോണ കാര്യം അമ്മായിമ്മ ചെയ്തത്, ഓളെ ഉദ്ദേശം എന്താ, എന്ത്, മോള് സുഖമായിട്ട് ജീവിക്കണം, വേറെ പെണ്ണെട്ടിയാ സ്നേഹം കുറയുമല്ലോ എന്നലക്ക്. ഇതിനാണ് സിഹ്റുൽ അത്ഫ് എന്ന് പറയാ. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആ സിഹ്റു സർഫ്, യോജിച്ചു നിൽക്കുന്നവരെ തമ്മ് തെറ്റിക്കാൻ വേണ്ടി, ഭാര്യനെയും ഭർത്താവിനെയും തമ്മ് തെറ്റിക്കാൻ വേണ്ടി സിഹ്റിയ, ജേട്ടനെയും അനിയനെയും തമ്മ് തെറ്റിക്കാൻ വേണ്ടി സിഹ്റിയ, പാർട്ട്ണർമാരെ തമ്മ് തെറ്റിക്കാൻ വേണ്ടി സിഹ്റിയ. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നിങ്ങൾക്കറിയോ, ഇപ്പോ ഈ എത്രയോ പെൺകുട്ടികൾ അന്യ സമുദായക്കാരെ കൂടെ ഒളിച്ചു ഓടുന്നു അല്ലേ, കോടതിയിൽ വെച്ചിട്ട് ഓനെ കണ്ടപ്പോ ഐശ്വര്യമുള്ളൊരു പെൺകുട്ടി, നല്ല തറവാട്ട് പറഞ്ഞ കാണാൻ ചെയ്യേണ്ട ഒരു പെൺകുട്ടി ഇവന്റെ ഒപ്പാണല്ലോ പോണത്. എന്താ കാര്യം? ഇവൻ വല്ല സീറും ചെയ്തിട്ടുണ്ടാവും, ഏതെങ്കിലും വല്ല ജ്യോത്സ്യന്മാരെടുത്തും പോയിട്ട് വല്ലതും മന്ത്രിച്ച എന്തെങ്കിലും സഹകരണയോ വല്ല മിഠായിയോ വല്ലതും കൊടുത്തിട്ടുണ്ടാവും. അടുത്ത വർഷങ്ങൾക്ക് മുമ്പ് വനിത എന്ന് പറയുന്ന മാസികയിൽ ഒരു ഒരു പിന്നെ ചാത്തൻ സേവക്കാരന്റെ പരസ്യം, ഒരു മുടിക്കെട്ട് ഇങ്ങനെ കയ്യെ പിടിച്ച് നിൽക്കുക, ആരെ വശീകരിക്കണം പറയൂ എന്നാണ് ഇതിന്റെ ഹെഡിങ്. നിങ്ങൾക്ക് വശീകരിക്കേണ്ട ആളുടെ എന്തെങ്കിലും കൊണ്ടേ കൊടുത്താൽ മതി, മുടിയോ തൂവാലെ എന്തെങ്കിലും കൊണ്ടാൽ അതിൽ സിഹർ ചെയ്തിട്ട് ഇവളെ വശീകരിക്കുക. ഇങ്ങനെ ഇപ്പൊ ക്യാമ്പസുകളിലൊക്കെ ധാരാളമായി പ്രണയം നടക്കുകയാണ്, പ്രണയത്തിന് സിഹർ ഉപയോഗിക്കുന്നു. അപ്പൊ ഇവന്റെ കൂടെ ഇവളെ എന്തുകൊണ്ടാ പോണതെന്ന് വെച്ചാ ഈ സിഹറിൽ പെട്ടതാണ്. അപ്പൊ ഉപ്പാനിയും വേണ്ട ഉമ്മാനിയും വേണ്ട, അപ്പനെ മതി, ഇവന്റെ അടുത്ത് ഒന്നുമില്ല എന്നറിയാ, മനസ്സിലായില്ലേ? നല്ല ഐശ്വര്യന്റെ കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടികൾ ഒന്നുമില്ലാത്തവന്റെ ഒപ്പം കാണാനും കോലല്ല, ആരോഗ്യമല്ല, വീടില്ല, അങ്ങനത്തെ കൂടെ ഒളിച്ചോടിപ്പോണു. അപ്പൊ ഇവിടെയൊക്കെ സിഹർ ധാരാളമായി നടക്കുന്നുണ്ട്. വളരെ പേടിക്കണം, അത്തരം ആളുകളുമായിട്ട്, സിഹർ ചെയ്യുന്ന ആളുകളുമായിട്ട് നമ്മുടെ ബന്ധം തന്നെ സൂക്ഷിക്കണം. അവർ തരുന്ന ചായ കുടിക്കണം അല്ലേ, നല്ല ആളായിരിക്കും. തൊട്ടടുത്ത കച്ചവടക്കാരൻ വീട്ടിലേക്ക് സൽക്കാരത്തിന് വിളിക്കണു, നന്നായിട്ട് കൊണ്ടുപോയിട്ട് സൽക്കരിക്കുക. കൂട്ടത്തിൽ എന്ത് ചെയ്യും? ഓന്റെ കച്ചവടം പൊളിയാൻ വേണ്ടി സിഹർ ചെയ്ത് അതൊരു പാൽ, ഒരു ഗ്ലാസ് പാല് കുടിച്ചോളിയാണ്ട് അത് തരും, അത് കുടിക്കും. പിറ്റേന്ന് മുതൽ ഇവന് വിഷമം. ഇതെല്ലാം നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് സിഹറുണ്ട്, അത് ചെയ്യാനും പാടില്ല, ചെയ്യിക്കാനും പാടില്ല. അതിന് നമ്മക്ക് പ്രൊട്ടക്ഷൻ നേടാൻ എന്താ ചെയ്യേണ്ടത്, അതാ നമ്മൾ ചിന്തിക്കേണ്ടത്. സിഹർ ഇല്ലാന്ന് പറയലല്ല അതിന്റെ പ്രൊട്ടക്ഷൻ, അതുകൊണ്ട് ഇല്ലാതാകുമോ? ഉള്ള ഒരു സാധനം നമ്മൾ ഇല്ലാന്ന് ആയിരം ആള് കൂടി യോഗം കൂടി പറഞ്ഞുകൊണ്ട് ഇല്ലാതാകുമോ? ഇല്ല, അത് ലോകത്തുള്ള കാര്യമാണ്. ഖുർആൻ സൂറത്തുൽ ബഖറ 102-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, ഹാറൂത്തും മാറൂത്തിന്റെ സംഭവം പറഞ്ഞിട്ട് ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ തെറ്റിക്കുന്ന സിഹർ അവർ പഠിച്ചിരുന്നു എന്ന്. അപ്പൊ അങ്ങനത്തെ സിഹർ ഉണ്ട് എന്ന് ഖുർആൻ കൊണ്ട് തെളിഞ്ഞതാ. പിന്നെ വമിൻ ശരരിൻ നഫാസാത്തി ഫിൽ ഉഖദ്, കെട്ടുകളിൽ മന്ത്രിച്ചൂതുന്നവരെ ഷെറിൽ നിന്നും ഞാൻ അള്ളാഹുവിൽ അഭയം തേടുന്നു. ആരാ കെട്ടുകളിൽ മന്ത്രിച്ചൂതുന്നവർ? സവാഹിർ, സിഹറന്മാര്, മന്ത്രവാദികള്. അപ്പൊ അതുകൊണ്ട് അത് വൻപാപമാണ്. രണ്ടാമത്തെ വൻപാപം അതാണ്, അശിർക്കുവില്ല വസ്സിഹറു. പിന്നെ മൂന്നാമത്തത് ഖത്ലുൻ നഫ്സ്, മനുഷ്യനെ കൊല്ലൽ അന്യായമായിട്ട്. പിന്നെ വാക്കുലു റിബ, പലിശ തിന്നൽ. പിന്നെ വാക്കുലു മാലിൽ യതീം, യതീമിന്റെ ധനം അന്യായമായി തിന്നൽ. പ്രായപൂർത്തിയാകാത്ത ഉപ്പ മരിച്ച കുട്ടികൾക്കാണ് എന്ത് പറയാ? യതീം. ഇപ്പൊ 25 വയസ്സെന്ന് പറഞ്ഞാൽ യതീമാണ്. ഓ യതീമല്ല, 10 അല്ല, യതീമല്ല. 15 വയസ്സ് കഴിഞ്ഞാൽ പ്രായപൂർത്തിയായില്ലേ, പിന്നെ യതീമല്ല. അങ്ങനത്തെ എത്തിയും കുട്ടികളുടെ ധനം അന്യായമായി തിന്ന, ന്യായപ്രകാരം തിന്നേണ്ടി വന്നാ തിന്ന. പിന്നെ യുദ്ധരംഗത്ത് പിന്തിരിഞ്ഞോടുക, അത്തവല്ലി യൗമസഹ്. പിന്നെ ഖദ്ഫുൽ മുഹ്സനാത്തിൽ മുഅ്മിനാത്തിൽ ഗാഫിലാത്ത്, കണ്ടോ? തെറ്റുകളെ കുറിച്ച് അശ്രദ്ധരായ നല്ല സ്ത്രീകളെ കുറിച്ച് വ്യഭിചാരോപണം ഉന്നയിക്കുക, ഈ ഏഴുമാണ് വൻ പാപങ്ങളിൽ എന്നീ പറഞ്ഞിട്ടുള്ളത്. ഈ ഏഴും മാത്രമാണോ വൻ പാപം? ആണെന്നാണ് പല സാധുക്കളും ധരിച്ചു വെച്ചിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ ചെറുപാപാണ്, ഒരിക്കലുമല്ല. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ഗൗരവപൂർവം വിരോധിച്ചിട്ടുള്ള എല്ലാ തെറ്റുകളും വൻപാപത്തിലാണ് ഉലമാക്കൾ എണ്ണിയിട്ടുള്ളത്. ഉലമാക്കളുടെ ഗ്രന്ഥങ്ങളിൽ നമുക്കത് കാണുവാൻ സാധിക്കും. ചില ആളുകൾ എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ നൂറുകണക്കിന് കാര്യങ്ങളെ വൻപാപമായിട്ട് എണ്ണിയിട്ടുണ്ട്. ഇപ്പോ നമുക്കറിയാം, ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന് വൻപാപങ്ങളെ കുറിച്ചുള്ള ഗ്രന്ഥമുണ്ട്. അത് ഒരുപാട് പാപങ്ങൾ അതിൽ എണ്ണിയിട്ടുണ്ട്. അതുപോലെ ഇമാം സഹബി, ശംസുദ്ദീൻ സഹബി, ഇമാം ഇബ്ൻ തൈമിയയുടെ ശിഷ്യനാണ്, ഒരുപാട് ഗ്രന്ഥങ്ങൾ ലഭിച്ചിട്ടുള്ള അദ്ദേഹത്തിൽ അൽ കബായിർ, വൻപാപങ്ങൾ എന്ന പേര് ഗ്രന്ഥമുണ്ട്. അതുപോലെ ഷാഫി പണ്ഡിതനായ ഇബ്ൻ ഹജർ അൽ ഹൈതമി അൽ മക്കി, അദ്ദേഹത്തിന് അസ്സവാജിർ അൻ ഇഖ്തിറാഫിൽ കബായിർ എന്നൊരു ഗ്രന്ഥമുണ്ട്. അപ്പൊ ആ വൻപാപങ്ങൾ ഏതൊക്കെയാണ്, അത് നമ്മൾ പഠിച്ചു മനസ്സിലാക്കേണ്ട വേണം. കാരണം വൻപാപം നമ്മളിൽ ഇല്ലാതിരിക്കണം. ചില പാപങ്ങൾ സംബന്ധിച്ച് അള്ളാഹു പറയുമ്പോൾ ഗൗരവത്തിൽ പറയും, അത് ചെയ്താൽ നരകമുണ്ട്, അത് ചെയ്താൽ അള്ളാഹുവിന്റെ കോപമുണ്ട്, അള്ളാഹുവിന്റെ ശാപമുണ്ട് എന്ന് പറയുന്ന കാര്യം അവന്റെ നരകമാണ്. ഇങ്ങനെ ഗൗരവത്തിൽ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അതെന്താണ്? അതെല്ലാം വൻപാപങ്ങളിലാണ് ഉലമാക്കൾ എണ്ണിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അതിൽ നിന്നുകൂടി ഖേദിച്ചു മടങ്ങിയാലേ നോമ്പ് കൊണ്ടും നമസ്കാരം കൊണ്ടും ജുമാ കൊണ്ടും ഒക്കെ നമ്മുടെ പാപങ്ങൾ, ചെറുപാപങ്ങൾ പൊറുക്കപ്പെടുകയുള്ളൂ. ആ കാര്യം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. കാരണം കബായിറും സവായിറും തമ്മിൽ വൻപാപവും ചെറുപാപവും തമ്മിൽ ഉലമാക്കൾ വേർതിരിച്ചിട്ടുണ്ട്. അത് ആ ആയത്തിന്റെ തഫ്സീറിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. വൻപാപങ്ങൾ ഉപേക്ഷിക്കുക എന്നത് വിശ്വാസികളുടെ ഗുണമായിട്ട് ഖുർആനിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് നജ്മിലെ 32-ാമത്തെ ആയത്ത്. വൻ കുറ്റങ്ങളെയും നീചപ്രവൃത്തികളെയും പാടെ ഉപേക്ഷിക്കുന്നവരാകുന്നു അവർ, ലമമുകൾ ഒഴികെ. ലമം എന്ന് പറഞ്ഞാൽ ചെറുപാപങ്ങൾ ഒഴികെ. ഇന്ന റബ്ബക വാസിഉൽ മഗ്ഫിറ, നിന്റെ റബ്ബ് വിശാലമായി പൊറുത്തു കൊടുക്കുന്നവനാകുന്നു. അതുകൊണ്ട് നമ്മൾ വൻ പാപങ്ങളെ ഉപേക്ഷിച്ച് ചെറുപാപങ്ങൾ പൊറുക്കാനുള്ള സാധ്യത ഉണ്ടാക്കേണ്ടതുണ്ട്. നമുക്കൊക്കെ ഒരുപാട് ചെറുപാപങ്ങൾ, ചെറുപാപങ്ങൾ തന്നെ വർദ്ധിച്ചു 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 വന്ന വൻപാപങ്ങളെ പോലെയാവും അല്ലേ. ഇപ്പൊ നമ്മളൊരു ദിവസം വലിയ വരുമാനമുള്ള ആളാണ്, അയാൾ തീരുമാനിച്ചു 10 രൂപ എന്നും ഞാൻ എടുത്തു വെക്കാം, ഒരു തന്നെ മാറ്റമല്ല. അങ്ങനെ അയാളൊരു 10 കൊല്ലം നിത്യവും 10 രൂപ എടുത്തു വെച്ചു, വലിയ സംഖ്യയാവും അല്ലേ. എന്നതുപോലെ ചെറുപാപം നിത്യേന ചെയ്താൽ അത് കൂടി 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 വൻപാപമായി വരും, മനസ്സിലായില്ലേ. അപ്പൊ അതുകൊണ്ട് ചെറുതാകട്ടെ വലുതാകട്ടെ, പാപങ്ങളിൽ നിന്ന് മുഴുവനായും പശ്ചാത്തപിക്കാൻ ഈ പരിശുദ്ധ റമദാൻ നമ്മൾ ഉപയോഗപ്പെടുത്തുക, അതിന് നമ്മുടെ കുടുംബത്തെ പ്രേരിപ്പിക്കുക. നമ്മൾ വെറുതെ അല്ലാഹു മഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, അർഹമാനായ റബ്ബേ എന്റെ പാപം പൊറുക്കണേ എന്ന് വെറുതെ വായ്ത്താരി പറഞ്ഞിട്ട് കാര്യമില്ല, മനസ്സിൽ തട്ടി തൗബ ചെയ്യണം. ആ തൗബയുടെ 3 ഷർത്തുകൾ എല്ലാവരും ഒന്ന് പറയാം. 1, ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിൽ നിന്ന് പൂർണമായും വിരമിക്കുക. 2, ചെയ്തു പോയ തെറ്റിനെ പറ്റി ഖേദമുണ്ടായിരിക്കുക, എനിക്ക് ഒരു ഖേദമല്ല, എല്ലാവരും ചെയ്യണം, ഞാനും ചെയ്തേ ഉള്ളൂ, അപ്പൊ പോകുമ്പോൾ സ്വീകരിക്കൂല. 3, ഇനി അതിലേക്ക് മടങ്ങുകയില്ല എന്ന് ഉറച്ച തീരുമാനമെടുക്കുക. പ്രധാനമായി ഈ ശബ്ദം, പിന്നെ ഇഖ്ലാസ് വേണം തൗബക്ക്. പിന്നെ വേറൊന്നുകൂടി പറഞ്ഞു, 5-ാമതൊന്ന് പറഞ്ഞു. അപ്പൊ 3 കഴിഞ്ഞ് ഇഖ്ലാസ്, 4, 5-ാമത്തത് തൗബ സ്വീകരിക്കപ്പെടാത്ത സമയത്ത് ആകാതിരിക്കുക. അതായത് ഒരു സമയം മരണം ഉറപ്പാകുക, അന്ത്യസമയമാകുക, ഇങ്ങനെയുള്ള ആ സമയത്തേക്ക് നീട്ടിവെക്കാതിരിക്കുക. ചില ആളുകൾക്കൊക്കെ ധാരണയുണ്ട്, ഞാൻ ഇപ്പൊ ചെറുപ്പല്ലേ, ഞാൻ കാലത്ര കിടക്കുന്നു, ഇപ്പൊ സുഖിക്കേണ്ട കാല, ഇപ്പൊ കുറച്ച് പൈസ ഉണ്ടാക്കേണ്ട കാല, ഒക്കെ കഴിയട്ടെ, ഇവിടെ 55-60 ആകട്ടെ, പിന്നെ പള്ളിയിൽ തന്നെ ഒന്ന് സ്റ്റേബിൾ ആകട്ടെ, അവിടുന്ന് വാട കിട്ടാണ്ട് ഇവിടുന്ന് വാട കിട്ടാണ്ട് പിന്നെ ഒന്നും ശ്രദ്ധിക്കാല്ല, അതിന്റെ ഇടയിൽ ഒരു നെഞ്ചുവേദന അന്നിട്ടും ആർക്കണ്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ നീട്ടിവെക്കരുത്. മരണം എന്ന് പറയുന്നത് നമ്മുടെ ചെരുപ്പിന്റെ വാറടി പോലെ നമ്മുടെ അടുത്തതാണ്, എപ്പോഴാണ് മരിക്കുക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തൗബ നീട്ടിവെക്കാനേ പാടില്ല. നാളെ ആകട്ടെ, അടുത്ത റമദാനിലാകട്ടെ, ഇക്കുറി അങ്ങനെ പോട്ടെ, അടുത്ത റമദാൻ വരട്ടെ എന്ന് പറയാനില്ല. എപ്പോഴും മരണം വന്നാലും തൗബ ചെയ്തുകൊണ്ട് മഗ്ഫിറത്ത് എന്ന മഹാഭാഗ്യത്തിന് വേണ്ടി യോഗ്യത നേടിയവരായിരിക്കണം. അതിന് അല്ലാഹു സുബ്ഹാനഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.